ഇന്നലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു മെസ്സേജ് ദൈവം നിങ്ങൾക്ക് തന്നു. ഈ കൃപയുടെ സമൃദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 2 കൊരിന്ത്യർ 5:17 അല്ല സോറി റോമർക്കെഴുതിയ ലേഖനം 5:17 2 കൊരിന്ത്യർ 5:17 റോമർ 5:17 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 കൊരിന്ത്യർ 5:17 നമ്മൾ പുതിയ സൃഷ്ടിയാണെന്ന് അവിടെ എഴുതി. ഇന്നത്തെ മെസ്സേജ് അതല്ല, റോമർ 5:17 അതിലെഴുതിയത് പൗലോസ് പറഞ്ഞു, നീതിയുടെ ദാനവും കൃപയുടെ സമൃദ്ധിയുമുണ്ട്. കൃപയുടെ സമൃദ്ധിയെക്കുറിച്ച് ഒരു മെസ്സേജ് എന്നിട്ട് എത്തായിരുന്നു. കൃപയുടെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്നേക്കാൾ വേറൊരു വ്യക്തിക്ക് നീതിമാനാകാനോ ആ വ്യക്തിയേക്കാൾ എനിക്ക് കൂടുതൽ നീതിമാനോ ആകാൻ കഴിയത്തില്ല. കാരണം നീതി എല്ലാവർക്കും ഒരുപോലെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നീതിയുടെ അവയർനെസ് വർദ്ധിക്കാം, പക്ഷെ നീതി വർദ്ധിക്കത്തില്ല. കാരണം ഫുൾ നീതിയല്ല തന്നിരിക്കുന്നത്, അതിൽ കൂടുതൽ ആവശ്യവുമില്ല. കാരണം ദൈവത്തിൻ്റെ മുഴുവൻ നീതി നമുക്ക് തരുമ്പോൾ ഇനി അതിൽ കൂടുതലും നമുക്ക് വേണ്ട. പക്ഷെ കൃപയുടെ ആ മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൃപയിൽ ശക്തിപ്പെടുക. അപ്പോൾ കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ ഗ്രേസ് എന്നുള്ളൊരു വേർഡും കൂടെ ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ചില വ്യക്തികളിൽ അവരുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ തന്നെ പറയും, വല്ലാത്ത ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മളറിയാതെ പറഞ്ഞു പോകുന്നത് അത് ദൈവത്തിൻ്റെ വല്ലാത്തൊരു കൃപ തന്നെയാണ്. അങ്ങനെ വ്യക്തി വെച്ചടി വെച്ചടി കയറിപ്പോകുന്നു ദൈവത്തിൽ ആശ്രയിച്ചിട്ട്. ഒക്കെ മനുഷ്യൻ കയറിപ്പോകുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല, പോയതുപോലെ തന്നെ അവൻ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒരുത്തന് വരുമ്പോൾ അവൻ ദൈവത്തെ പിടിച്ചോടത്തോളം കാലം അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് അവൻ്റെ കോൺഫിഡൻസാണ്. അതിന് ദൈവം ഒരുത്തനെ ഉയർത്തിയാൽ ദൈവം താഴ്ത്തത്തില്ല, അതിൻ്റെ പേര് കൃപ തന്നെയാണ്. ഓക്കെ, അത് ദൈവത്തിന് മോഹോക്ഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയും എന്നേക്കാൾ കൃപ ആ വ്യക്തിക്കുണ്ടെന്ന്. അതെങ്ങനെയാണ് ആ വ്യക്തിക്ക് കൃപ കൂടിയത് എന്നുള്ളത് അതൊരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് കൃപ വർദ്ധിപ്പിക്കേണ്ടത്, അത് ദൈവം തരുന്നതല്ലേ, അതിലെനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എൻ്റെ പ്രവൃത്തി കൊണ്ട് കൃപ വർദ്ധിക്കുമോ, അതൊക്കെ ഡിഫറെൻ്റാണ്. പക്ഷെ ഒന്നുണ്ട്, കൃപ വർദ്ധിക്കും, കൃപ ധാരാളമായി വർദ്ധിക്കും. ഇന്ന് എൻ്റെ ഒരു സിൻസിയർ പ്രയർ, കൃപ ധാരാളമായി നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ഇന്നലെ ഇവിടെ ശ്രീലങ്കയിലെ ഒരു സഭയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ സഭയിൽ ഭൗതികമായിട്ട് വലിയൊരു ഉയർച്ച വിശ്വാസികൾക്കും ദൈവദാസനും വരുന്ന ഞാൻ കണ്ടു. അതിന് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചു, സഭ അത് ഏറ്റെടുത്തു. ഞാനത് പറയുകയും ചെയ്തു, എനിക്ക് ടെസ്റ്റിമണീസ് കേൾക്കണം വരുന്ന ദിവസങ്ങൾ. കാരണം വ്യക്തമായി ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ശ്രീലങ്കയുടെ അവസ്ഥ മാറണോ അതോ നിങ്ങളുടെ അവസ്ഥ മാറണോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. ഓക്കെ, ശ്രീലങ്കയുടെ അവസ്ഥ മാറുന്നതിനേക്കാൾ അത് സമയമെടുക്കും. അതിൻ്റെ കാരണം മൊത്തം കറപ്ഷൻ അല്ലേ, പിന്നെ ദൈവത്തെ അറിഞ്ഞവർ വളരെ ചുരുക്കവും. അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ മാറണം. ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ മാറും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ മാറുന്നതിനേക്കാൾ നമ്മുടെ അവസ്ഥ മാറണ്ടേ? എൻ്റെ ഒരു ചോദ്യമാണ്. നമ്മുടെ അവസ്ഥ മാറിക്കൊണ്ടിരുന്നാൽ അത് കേരളത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാലും ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദ്യം ചോദിച്ചാൽ, അതുകൊണ്ട് ഒരു ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് വേണം. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രീലങ്കയിൽ ദൈവം അങ്ങനെ ഇടപെട്ടെങ്കിൽ നമ്മുടെ സഭയിലും വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഈ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആണ്. ഗുഡ് ഫ്രൈഡേക്ക് നമ്മളൊരു സ്പെഷ്യൽ മീറ്റിംഗ് എറണാകുളത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ്. എല്ലാവരും കടന്നു വരിക. ഈ ദിവസങ്ങളിൽ നമ്മൾ റൈച്ചസ്നെസ്സിനെ കുറിച്ച് കേട്ട് അടുത്ത സെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്കറിയാം. നിങ്ങൾക്കത് ബ്ലെസ്സിങ് ആകട്ടെ. സൺഡേ ഒരിക്കലും മിസ്സാകരുത്, കാരണം റിസറക്ഷൻ സൺഡേ ആണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.